You're with SBS Radio.
നമസ്കാരം, ശ്രീ എം ടി രമേഷ്. ശബരിമല വിഷയത്തിലെ ബി ജെ പിയുടെ നിലപാടിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് പോകാം. കാരണം ഈ മലക്കം മറിയുക, മറുകണ്ഠം ചാടുക എന്നൊക്കെ മലയാളത്തിൽ ചില വാക്കുകളുണ്ടല്ലോ. ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ ബി ജെ പി ഇത്ര പെട്ടെന്ന് മലക്കം മറിയാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? കാരണം കഴിഞ്ഞ കുറേ കാലമായി ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കാമെന്നൊരു വിഷയമെടുത്തിരുന്ന ഒരു നിലപാടെടുത്തിരുന്ന ബി ജെ പി വിധി വന്ന് പിറ്റേന്ന് നേരെ മറുഭാഗത്തേക്ക് പോയത് എങ്ങനെയാണ് അത് സാധിച്ചത്?
ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിലപാട് മാറ്റം ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാം എന്ന ഒരു നിലപാട് ഒരു ഘട്ടത്തിലും ബി ജെ പി എടുത്തിട്ടില്ല. ബി ജെ പി അന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇത് കോടതി വിധിയിലൂടെ പരിഹരിക്കേണ്ടതല്ല എന്നും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ഒരു സമവായമുണ്ടാക്കേണ്ട ചുമതല ബന്ധപ്പെട്ട ആളുകൾക്കാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ക്ഷേത്ര തന്ത്രി, അതുപോലെ ക്ഷേത്രത്തിന്റെ പിതൃപ്പാനീരായിട്ടുള്ള പന്തളം കൊട്ടാരം, ആചാര്യസഭ, മുൻ മേൽശാന്തിമാർ, അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഹിന്ദു സംഘടനകളെയും അയ്യപ്പ സേവാ സംഘത്തിലെ സംഘടനകളെയും ആചാര്യന്മാരെയും എല്ലാവരും ഒരുമിച്ച് കൂട്ടി അവരെടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ശബരിമലയിലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഒരു ജുഡീഷ്യൽ ഓർഡറിലൂടെയോ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയോ ഇത്തരം അനുഷ്ഠാനങ്ങൾ മാറ്റാൻ കഴിയുക എന്ന നിലപാടാണ് ആദ്യം മുതലേ ഞങ്ങൾ എടുത്തത്. അപ്പൊ അതുകൊണ്ട് നിലപാട് മാറ്റം എന്നതിന് പ്രസക്തിയില്ല. 28-ാം തീയതി വിധി വന്നപ്പോൾ ഇത് ഞങ്ങൾ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
ഒരു പക്ഷേ ഞാൻ ഈ ഒരു വിധിയിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇതേ കാര്യം തന്നെയല്ലേ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ, ഇതേ നിലപാട് തന്നെയല്ലേ ഇടതുപക്ഷ സർക്കാരും സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്? കാരണം ഹിന്ദു സമൂഹത്തിലെ, ഹിന്ദു മതത്തിലുള്ള ആചാര്യന്മാരെയും മറ്റും ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, ഒരു സമിതി ഉണ്ടാക്കണം, ആ സമിതിയുടെ അഭിപ്രായ പ്രകാരം തീരുമാനമെടുക്കണമെന്നാണ്, എന്ത് വിധി വന്നാലും ഞങ്ങൾ സ്വീകരിക്കും എന്നുമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും നിങ്ങളുടെ നിലപാടും ഒന്നായിരുന്നു എന്നാണോ?
അല്ല, അതിലൊരു വ്യത്യാസമുണ്ട്. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം അവർ പറഞ്ഞിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് വേണ്ടി കോടതിയിൽ വാദപ്രതിവാദ നടത്തിയിട്ടുള്ള അഭിഭാഷകം ഒരു ഘട്ടത്തിൽ പോലും ഈ കാര്യം കോടതിയുടെ മുമ്പാകെ വാദിച്ചിട്ടില്ല. ഒരു സത്യവാങ്മൂലത്തിൽ 10-60 പേജിലൊരു സത്യവാങ്മൂലത്തിൽ ധാരാളം കാര്യങ്ങളുണ്ടാകും. പക്ഷെ കോടതിയിൽ ഗവൺമെന്റ് വാദം ബാധിക്കുന്ന സമയത്ത് ഏത് നിലപാടിലാണ് ഗവൺമെന്റ് ഓൺ ചെയ്യേണ്ടത്, അങ്ങനെ ഓൺ ചെയ്യേണ്ട ഒരു നിലപാടായിട്ട് ഈ വാദം ഒരിക്കലും ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത്തെ കാര്യം, ഇത്തരമൊരു നിലപാട് ഗവൺമെന്റ് പറയുമ്പോൾ ഏത് വിധി വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി ആണ്. ഗവൺമെന്റ് പറയേണ്ടത് സുപ്രീം കോടതിയുടെ വിധി ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാവണം എന്നുള്ള ഒരു നിലപാട്, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി ഉണ്ടാവേണ്ടത് എന്നുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചില്ല. ആ നിലപാട് കോടതിയിൽ പറഞ്ഞില്ല. മാത്രമല്ല, ഇനിയിപ്പോ കോടതിയിൽ അവർ പറഞ്ഞില്ല, കോടതിയിൽ അവരെ ശ്രദ്ധയപ്പെടുത്തിയില്ല, അതിനടിസ്ഥാനത്തിൽ വിധി വന്നു. ആ സന്ദർഭത്തിലാണ് ഞങ്ങള് ഒരു പുനഃപരിശോധനാ ഹർജിയെ കുറിച്ച് ചോദിച്ചപ്പോ ഗവൺമെന്റിന് പുനഃപരിശോധനാ ഹർജി കൊടുക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഈ സത്യവാങ്മൂലമാണ്. അപ്പൊ ആ ഗ്രൗണ്ടിൽ സത്യവാങ്മൂലം കൊടുക്കാം. അപ്പൊ ഗവൺമെന്റിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങളോട് ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് തന്നെ, നേരത്തെ കോടതിയിൽ വാദിച്ചില്ലെങ്കിലും ഇപ്പോ ആ ഗ്രൗണ്ട് വെച്ച് തന്നെ അവർക്ക് സത്യവാങ്മൂലം കൊടുക്കാമായിരുന്നു. പക്ഷെ ഇന്ന് ആ നിലപാടുമൊക്കെ ഗവൺമെന്റ് മാറുകയാണ്.
പക്ഷെ അതിൽ കോടതി എന്ത് വിധി പറഞ്ഞാലും സ്വീകരിക്കും എന്ന കാര്യവും സുപ്രീം കോടതിയിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ സർക്കാർ കോടതി എന്ത് വിധിച്ചാലും, ഇപ്പോൾ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി വിധിച്ചാലും എതിർത്ത് വിധിച്ചാലും സ്വീകരിക്കുമെന്ന് പറഞ്ഞ സർക്കാർ പിന്നെ റിവ്യൂ പെറ്റീഷനുമായി പോകണമെന്ന് പറയുന്നത് ബാലിശമല്ലേ?
അങ്ങനെയല്ല, അതായത് ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ ഗവൺമെന്റ് സത്യവാങ്മൂലം സമർപ്പിച്ചു. ആ സത്യവാങ്മൂലത്തിലുണ്ട് ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട സംഘടനകളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആലോചിച്ചിട്ടാവണം എന്ന ഒരു ഒരു ക്ലോസ് സത്യവാങ്മൂലത്തിൽ കൊടുത്തിരുന്നു. പക്ഷെ അത് വാദത്തിനിടയിൽ സർക്കാർ വക്കീലന്മാർ ആ കാര്യം പറഞ്ഞില്ല. ബോധപൂർവമായിരിക്കും പറയാതിരുന്നത്, കാരണം അത്തരം ഒരു സാഹചര്യം വരണം എന്ന് അവർക്ക്
ആഗ്രഹമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല, കാരണം അഞ്ച് ജഡ്ജിമാരുള്ളതാണ്, അഫിഡാവിറ്റ് പൂർണ്ണമായും അവർ വായിക്കുകയും ചെയ്യും.
അപ്പൊ ഇതിനെ പറ്റി വായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ വാദപ്രതിവാദത്തിനിടയിൽ എന്ത് വരുന്നു എന്നുള്ളതാണല്ലോ കോടതിയെ ബാധിക്കുന്നത്. വാദപ്രതിവാദത്തിനിടയിൽ ഇത് പൊതു താല്പര്യ വിഷയമാണ് എന്നും ഈ ക്ഷേത്രം എന്നുള്ളത് ഒരു ഒരു പൊതു ഇടമാണ് എന്നുള്ള വാദത്തിനാണ് സർക്കാർ മുൻതൂക്കം കൊടുത്തത്. ഈ എങ്ങനെയാണ് ഭരണഘടനയുടെ ലിംഗസമത്വം എന്നുള്ള കേസ് വരുന്നത്? അത് വരുന്നത് ഇതൊരു പൊതു ഇടമാണെന്നും പൊതു താല്പര്യമുണ്ട് എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം കൂടി മുഖ്യമെടുപ്പെടുത്തുകൊണ്ടാണ്. ഒരിക്കലും ഒരു ക്ഷേത്രം ഒരു പൊതു ഇടമല്ലല്ലോ. ക്ഷേത്രത്തിന് ഒരു പൊതു ഇടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ക്ഷേത്രത്തിനകത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സാധാരണ നിലക്ക് ഒരു പൊതു താല്പര്യമായിട്ട് കാണാൻ സാധിക്കില്ല. അക്സെപ്റ്റഡ് പാർട്ടീസ് ആയിരുന്നു പോകേണ്ടത്, വിശ്വാസികളായിരുന്നു പോകേണ്ടത്, അങ്ങനെയൊന്നും പോയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, സുപ്രീം കോടതി വിധി വന്നു, ഗവൺമെന്റിന്റെ നിലപാടത്ത് സുപ്രീം കോടതി വിധി വന്നു. എന്താണ് ഗ്രൗണ്ട് എന്ന് ചോദിച്ചല്ലോ നേരത്തെ. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതി വിധിക്കെതിരെ ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണോ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്, ആ ജനവിഭാഗം, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരെല്ലാവരും വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ, അവർ ഈ വിധിയിലുള്ള അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കുമെന്ന്, സർക്കാർ എല്ലാവരുടെയുമാണല്ലോ. ഈ കോടതി വിധി വന്നു, വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആർക്ക് വേണ്ടിയിട്ടാണോ കോടതി വിധി ഉണ്ടായത്, അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള ആളുകൾ, സ്ത്രീകളായിട്ടുള്ള ആളുകൾ, അവരെതിരായിട്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ചുള്ള തർക്കം കേരളത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ ഈ ക്ലോസ് ഒന്നുകൂടി സുപ്രീം കോടതി പരിഗണിക്കണം. അതായത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഒരു ഹിന്ദു സംഘടനകളുടെയും വിദഗ്ധരുടെയും ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ അഭിപ്രായം അറിയണമെന്നുള്ള ഞങ്ങളുടെ സത്യവാങ്മൂലത്തിലെ ക്ലോസ് ഒന്നുകൂടി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ സർക്കാരിന് കോടതിയെ സമീപിക്കാവുന്നേയുള്ളൂ. അങ്ങനെ ധാരാളം മൂലം മുൻകാലെടുത്തുകൊണ്ട് കോടതി വിധികളെ മറികടക്കാൻ വേണ്ടി സർക്കാർ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കേരളത്തിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ നമ്മുടെ DGP കേസിൽ, സെൻകുമാറിന്റെ DGP കേസിൽ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ആ നേരത്തെ സർക്കാർ സമർപ്പിച്ചിട്ടുള്ള, കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു അവരുടെ അഫിഡവിറ്റിന്റെ അതിനകത്തുള്ള ഒരു ക്ലോസ് ചൂണ്ടിക്കാണിച്ചാണ് വീണ്ടും കോടതിയിലേക്ക് പോയത്. അപ്പൊ സർക്കാർ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരമൊരു സാഹചര്യം എന്തുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി തീരുന്നത്.
തീർച്ചയായും നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അതാണ്. എന്തായാലും ഞാൻ BJP നിലപാടിലേക്ക് അതിനൊന്ന് തിരിച്ചു വരികയാണ്. കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞു BJP ഇതിനകത്ത് നിലപാട് മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വിധി വന്ന ദിവസം നിങ്ങളുടെ കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഞാൻ വായിക്കാം. ഇറ്റ്സ് എ വണ്ടർഫുൾ ഡിസിഷൻ, ഇറ്റ് ഓപ്പൺസ് അപ്പ് ആൻഡ് ബ്രിങ്സ് ദ വേ ഫോർവേഡ് ഫോർ ഹിന്ദുയിസം ടു ബിക്കം ഈവൻ മോർ ഇൻക്ലൂസീവ് ആൻഡ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് വൺ കാസ്റ്റ് ഓർ വൺ സെക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി, ഈ വിധി എങ്ങനെയും നടപ്പാക്കണം, പട്ടാളത്തെ ഇറക്കിയിട്ട് ആണെങ്കിൽ പോലും നടപ്പാക്കണമെന്ന് പറഞ്ഞു. ജന്മഭൂമി പത്രം ചരിത്ര വിധി എന്നാണ് നിങ്ങളുടെ മുഖപത്രം എന്ന് പറയാവുന്നതാണല്ലോ, ഇപ്പം നിങ്ങളല്ലാന്ന് പറയുമായിരിക്കും, പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചരിത്ര വിധി എന്നാണ് പിറ്റേ ദിവസം ഇതിനെ എഴുതിയിരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ താങ്കൾക്കൊപ്പം പ്രവർത്തിക്കുന്ന K.സുരേന്ദ്രൻ വളരെ വ്യക്തമായി തന്നെ ഫേസ്ബുക്കിൽ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ട്. ഇത്തരത്തിൽ കാലാകാലങ്ങളായി BJP നേതൃത്വം എടുക്കുന്ന നിലപാട് തന്നെയല്ലേ, അല്ല എന്നെങ്ങനെ തള്ളി ഇപ്പോൾ എങ്ങനെ പറയാൻ കഴിയും?
അല്ല, ഇതൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ലേ.
അപ്പൊ ഇത്തരം വിഷയങ്ങൾ പാർട്ടി അഭിപ്രായങ്ങളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഉണ്ടാകും എന്നുള്ളതാണോ?
അല്ല, സ്വാഭാവികമാണല്ലോ. ഇതിപ്പോ എല്ലാവർക്കും ഒരേ അഭിപ്രായമാകണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കത്തിലാക്കുന്നില്ല. ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ എല്ലാവരെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കണമെന്ന ഉദ്ദേശവും BJP. അപ്പൊ നിങ്ങൾ നോക്കൂ, സുബ്രഹ്മണ്യ സ്വാമിയും മേനകാ ഗാന്ധിയും അഭിപ്രായം പറഞ്ഞു. കേന്ദ്ര BJP നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഇവ രണ്ട് തീരുമാനമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ റാഫേൽ കേസിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാടുണ്ടായിരുന്നു, BJP ഔദ്യോഗിക നിലപാടിനോടൊപ്പമായിരുന്നു സുബ്രഹ്മണ്യ സ്വാമി അന്നുണ്ടായിരുന്നത്. നമ്മുടെ ഈ അരുൺ ജെയ്റ്റ്ലിക്കെതിരായിട്ടുള്ള ആരോപണം വന്ന സമയത്ത് സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാടായിരുന്നു, BJP നിലപാടിനോടൊപ്പം ആയിരുന്നില്ലല്ലോ. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമിയുടെ BJP നിലപാടെന്ന് പറയുന്നത്, സുബ്രഹ്മണ്യ സ്വാമി എപ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്ന ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാണ്. അത് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും, BJP അംഗീകരിച്ചു കൊടുക്കും. ഞങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ നാക്കിനോ കഴുത്തിനോ നേതൃത്വം ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലോ. കാരണം അയാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടൽ ഒതുങ്ങി നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. ആ വ്യക്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് BJP അംഗീകരിക്കുകയും BJP രാജ്യസഭാംഗമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തടയിടാൻ തീരല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് BJP അഭിപ്രായം ഒരിക്കലും പറഞ്ഞിട്ടില്ല. മേനകാ ഗാന്ധിയുടെയും കാര്യം അതാണ്, BJP അഭിപ്രായം പറയേണ്ടത് പാർട്ടി വക്താക്കളാണത്, പാർട്ടി അഖിലേന്ത്യാ പ്രസിഡന്റ് പാർട്ടി വക്താക്കളും അവർ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത്. അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളോടൊപ്പമാണ് BJP എന്നുള്ളതാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ നയം. കേരളത്തിലായാൽ പോലും കേരളത്തില് സുരേന്ദ്രൻ സ്വീകരിച്ചിരുന്ന നിലപാട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ, പക്ഷെ അത്തരമൊരു നിലപാട് രണ്ടു വർഷം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സുരേന്ദ്രൻ ഈ നിലപാട് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ബി ജെ പി അന്നും പറഞ്ഞിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയല്ല എന്നും ഇത് ബന്ധപ്പെട്ട ആളുകളുടെ ഒരു സമവായം ഉണ്ടാക്കാനാണ് ആവശ്യമെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞ സ്ത്രീ പ്രവേശനത്തെ ഒരിക്കലും അന്നും ബി ജെ പി അനുകൂലിച്ചിട്ടില്ല. ഇപ്പൊ ജന്മഭൂമിയിലെ വാർത്ത വന്നത് ജന്മഭൂമിയില്
അല്ല, അന്ന് പാർട്ടിയുടെ ഔദ്യോഗിക വ്യക്തമായിരുന്ന പത്മകുമാർ പറഞ്ഞത് സ്ത്രീ പ്രവേശനത്തിന് ഞങ്ങൾ എതിരല്ല എന്ന വാക്ക് തന്നെയാണ് പറഞ്ഞത്. ഇതിൽ സമവായം ഉണ്ടാക്കണം, പക്ഷെ ഞങ്ങൾ എതിരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അല്ല, അന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രസക്തിയില്ലല്ലോ, ബാക്കി ആരഭിപ്രായം വന്നാലും പ്രസക്തിയില്ല. ഈ തർക്കങ്ങളും വാദങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും വന്ന സമയത്താണ് ബി ജെ പിയുടെ നിലപാട് കടന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ശബരിമല പോലെയുള്ള ഒരു വിഷയത്തിൽ ഏറ്റവും നന്നായിട്ട് ആധികാരിക അഭിപ്രായം പറയാൻ അർഹതയുള്ള ആള് കുമ്മനം രാജശേഖരനെയാണ്. അപ്പൊ അതുകൊണ്ട് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ കാര്യത്തിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അത് കോടതി വിധിയിലൂടെയല്ല, അത് ബന്ധപ്പെട്ട ആളുകളാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒറ്റയടിച്ച് മാറ്റാൻ സാധിക്കില്ല. കാലപ്രവാഹത്തിൽ ഒരുപക്ഷെ മാറിയിട്ടുണ്ടാകാം, പക്ഷെ അതിന് അതിൻ്റെതായ സമയമെടുക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഒന്ന്, അടിസ്ഥാനപരമായ നിലപാട് എക്കാലത്തും സ്വീകരിച്ചത് സ്ത്രീ പ്രവേശനം എന്നുള്ളത് ഒരു വിഷയമേയല്ല. കാരണം സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട്. ഒരു പെർട്ടിക്കുലർ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൂ. അത് അവിടുത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അപ്പൊ ആചാരങ്ങളാണ് ആദ്യം മാറേണ്ടത്. ഒറ്റയടിക്ക് യുവതികളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആചാരങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ആചാരങ്ങൾ മാറിയതിനു ശേഷം മാറിയ ആചാരങ്ങൾക്കനുസരിച്ച് സമൂഹത്തെ തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ സുപ്രീം കോടതി വിധി വന്നു, ആ വിധി എന്ത് വില കൊടുത്ത് നടപ്പിലാക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. കേരളത്തിലെ വിശ്വാസികളായ ഏതെങ്കിലും ഒരു സ്ത്രീ ഞങ്ങൾക്ക് ശബരിമലയിൽ പോയി ചോടണം എന്ന് പറഞ്ഞിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ അതിന് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ വിശ്വാസത്തെ ഒറ്റയടിക്ക് മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഇത് തന്നെയാണ് ബി ജെ പി പറഞ്ഞിട്ടുള്ളത്.
ഇപ്പൊ ആന്ധ്രയിൽ നിന്നൊക്കെ വന്ന അവർ, മാധവി എന്നൊരു സ്ത്രീ വന്നു, അവർ വിശ്വാസി അല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
അല്ല, അത് അവര് ആന്ധ്രയിൽ നിന്ന് ഒരു അല്ല, നാല് പേര് തന്നെ. ആദ്യത്തെ ദിവസം 17-ാം തീയതി നട തുറക്കുന്ന ദിവസം രണ്ടു പേര് വന്നിരുന്നു, പിന്നെ രണ്ടു പേര് വന്നു. അപ്പൊ അവരുടെ ആദ്യത്തെ ദിവസം വന്ന രണ്ട് ആന്ധ്രക്കാരെ സ്ത്രീകളോട് ഞാൻ തന്നെ വ്യക്തിപരമായി സംസാരിച്ചു. ഞാനത് പമ്പയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിട്ട് അവർക്കിത് അറിയില്ല. അവർ ടൂർ ഓപ്പറേറ്റർമാര് കൊണ്ടുവന്നാണ്, അവർ ഒരു വലിയ ബസ്സിൽ, ടൂറിസ്റ്റ് ബസ്സിൽ വന്നിട്ടുള്ള ആളുകളാണ്. ആ കൂട്ടത്തിൽ അവർ വന്ന് ധാരാളം സൗത്ത് ഇന്ത്യയിലെ ധാരാളം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു ടൂർ ഓപ്പറേറ്റർമാരുടെ കൂടെ വന്നിട്ടുള്ളതാണ്. ശബരിമലയും അവരുടെ പാക്കേജിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ശബരിമലയിലെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് അവർ കയറാൻ തയ്യാറായില്ല. ഈ കാര്യം ബോധ്യപ്പെടുത്തിയപ്പോ അവരുടെ പ്രതിഷേധം ഉയർന്നപ്പോ അവരെ കാര്യങ്ങൾ പോലീസ് തന്നെ അവരെ കൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർ കയറാൻ വേണ്ടി തയ്യാറായില്ല. മറ്റേ രണ്ട് സ്ത്രീകളുടെയും അനുഭവം അതാണ്. മറ്റൊരു വിഷയമുള്ളത് ആന്ധ്രയിൽ നിന്ന് ഒരു വിശ്വാസിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തുള്ളത് അത് പ്രായത്തിൽ വന്നൊരു പ്രശ്നമാണ്. അത് എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. ആ അബദ്ധം ഒരു വാർത്ത വല്ലാതെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു, മീഡിയ അടക്കം സർക്കുലേറ്റ് ചെയ്തു ഒരു യുവതി നട കയറുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയുടെ മാത്രം പ്രശ്നമാണ്. അല്ലാതെ വിശ്വാസികളായിട്ടുള്ള ഒരാളെയും ശബരിമല തടയുന്ന പ്രശ്നമുണ്ടായിട്ടില്ല. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ചേരുന്നില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ അങ്ങനെയാണെങ്കിൽ വിശ്വാസിയായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അനുവദിക്കുമോ? സുപ്രീം കോടതി വിധി, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രകാരം വിശ്വാസിയായിട്ടുള്ള ഒരാൾ, വിശ്വാസിയെ നിങ്ങൾ കൂടി തോന്നുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇപ്പോൾ
വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ 10-ഉം 50 വയസ്സിനും ഇടക്ക് പ്രായമുള്ള യുവതികൾ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പാടില്ല, 18-ാം പടി കയറാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വാസം. ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി സന്നിധാനത്ത് കൂടുന്ന അയ്യപ്പ ഭക്തന്മാർ ഒരിക്കലും അത് അനുവദിക്കില്ല. അത് അവരുടെ വിശ്വാസമാണ്.
ഇന്ത്യയിൽ ആർക്കാണ് പരമാധികാരം? ഇന്ത്യ സ്വതന്ത്രമായിട്ട് 72 വർഷമായിരിക്കുന്നു, ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. ഇന്ത്യയിൽ ആർക്കാണ് പരമാധികാരം ഇത്തരം കാര്യങ്ങളിൽ? ഒരു രാജ്യത്ത് ഒരു ഇതൊരു നിയമത്തിന്റെ കൂടെ പ്രശ്നമാണല്ലോ, നിയമവാഴ്ചയോടുകൂടെ പ്രശ്നമാണല്ലോ. ആർക്കാണ് പരമാധികാരം? ബി ജെ പി എന്താണ് വിശ്വസിക്കുന്നത്?
പരമാധികാരം ക്ഷേത്രത്തിന്റെ ഹിന്ദു എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ചും ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ സംബന്ധിച്ചും ഹിന്ദു ക്ഷേത്രത്തിന്റെ പരമാധികാരി എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിഷ്ഠയാണ്. കാരണം ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നാട്ടിലുണ്ടാകുന്ന പോലെ കേവലം ഒരു ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഗ്രഹം മാത്രമല്ല, പ്രതിഷ്ഠ ഒരു ലീഗൽ എന്റിറ്റിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. ആ ലീഗൽ എന്റിറ്റിക്ക് ആ ക്ഷേത്രത്തിൽ ആര് വരണം എന്നുള്ളത് ദേവന് ഒരു ഹിതമുണ്ട്. ആ ദേവഗീതം സാധാരണ നമ്മൾ അറിയുക ദേവപ്രശ്നത്തിലൂടെയാണ്. കാരണം അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ ദേവപ്രശ്നത്തിൽ വിശ്വസിക്കുന്നത്. വിശ്വാസമില്ലാത്തവർക്കില്ലല്ലോ. ടൂറിസ്റ്റ് കേന്ദ്രമല്ലല്ലോ ശബരിമല. ഒരു തീർത്ഥാടന വെറും കേവലം ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, അതൊരു ആരാധനാലയമാണ്. അപ്പൊ ആരാധനാലയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ പോയിട്ട് ആ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശബരിമല പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനനുസരിച്ച് ശബരിമലയില് യുവതികളായിട്ടുള്ള യൗവനയുക്തകളായിട്ടുള്ള സ്ത്രീകൾ വരാൻ പാടില്ല എന്നുള്ളത് അവരുടെ പ്രതിഷ്ഠയുടെ പ്രത്യേകതയുടെ ഭാഗമായിട്ടാണ് നൂറ്റാണ്ടുകളായിട്ടും നിലനിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിഷ്ഠക്കാണ് ക്ഷേത്രത്തിനായിട്ട് പരമാധികാരി.
ശ്രീ എം ടി രമേശ്, ആ കാര്യമാണെങ്കിൽ അക്കാര്യം പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ശനി ശിഗ്നാപൂർ ക്ഷേത്രത്തിൽ ഇതേ വിധി വന്നപ്പോൾ അന്ന് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ആരും പറഞ്ഞില്ല. അവിടുത്തെ ബി ജെ പി സർക്കാർ നടപ്പാക്കി. അന്ന് ഈ പ്രതിഷ്ഠയുടെ അവകാശവും ഒന്നും നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ.
ശനീശ്വര ക്ഷേത്രത്തിൽ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഒന്ന്, ശനീശ്വര ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അവിടെ അതൊരു ക്ഷേത്രമല്ല, ഒരു ഓപ്പൺ സ്ഥലത്ത് ഒരു ഒരു തറയാണ്. ആ തറകിടമുള്ളതാണ്, ഒരു ക്ഷേത്രമോ കെട്ടിടമോ ഒന്നുമില്ല. അവിടെ എല്ലാവർക്കും ദർശനം നടത്താമായിരുന്നു. ഒരു ദൂരപരിധിക്ക് അപ്പുറത്ത് വെച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ദർശനം നടത്താം. ആകെയുള്ള വ്യത്യാസം അവിടെ വിഗ്രഹത്തിനടുത്ത് പോയി വിഗ്രഹം തൊടാം, വിഗ്രഹത്തിൽ നേരിട്ട് അർച്ചന നടത്താം. അത് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു, സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇത് ഈ ഇതിനെതിരായിട്ടാണ് അവിടെ കോടതി വിധി ഉണ്ടായത്. ആ അവകാശം സ്ത്രീകൾക്ക് കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിധി വന്ന സമയത്ത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു സ്ത്രീകളും അവിടെ ആ വിഗ്രഹത്തിന് അടുത്ത് പോകാൻ തയ്യാറില്ല. കാരണം അവരു അവിടുത്തെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും സംബന്ധിച്ചുള്ള വിഷയമായതുകൊണ്ട് അവരാരും പോകാൻ തയ്യാറായില്ല. പക്ഷേ പുറത്തു വന്നിട്ടുള്ള ചില സ്ത്രീകൾ പോകാനും ദർശിക്കാനും തയ്യാറായി. ഇത് ഈ വിഷയം വന്നപ്പോ അവിടുത്തെ ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് തീരുമാനിച്ചു ഇനി വിഗ്രഹത്തിന്റെ അടുത്തേക്ക് സ്ത്രീകളും പോകണ്ട, പുരുഷന്മാരും പോകണ്ട, എല്ലാവരും ഒരു ഒരു പരിധിക്കപ്പുറത്ത് നേരത്തെ തൊഴുന്ന സ്ഥലത്ത് തൊഴുതാ മതി എന്ന തീരുമാനം ട്രസ്റ്റ് എടുത്തു. അതാണ് ഇപ്പൊ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ആരും പോകാറില്ല.
പക്ഷെ അവിടെ പോയി സ്ത്രീകൾ നേരിട്ട് അവിടെ പോവുകയും അഭിഷേകം നടത്തുകയും ചെയ്ത ചിത്രങ്ങൾ വ്യക്തമായി. കേസ് നൽകിയ തൃപ്തി ദേശായി ഉൾപ്പെടെയുള്ളവർ പോകുന്ന ചിത്രങ്ങൾ വരികയും ചെയ്തു. അന്ന് ബി ജെ പി സർക്കാർ, ഈ പറയുന്ന ബി ജെ പി നയിക്കുന്ന സർക്കാർ ഒരു തരത്തിലുള്ള എതിർനിലപാടും വിശ്വാസികളുടെ, അന്ന് ഇപ്പൊ താങ്കൾ തന്നെ പറയുകയുണ്ടായല്ലോ വിശ്വാസികൾ എതിർത്തു എന്ന്, ആ വിശ്വാസം സംരക്ഷിക്കാനുള്ള ഒരു നിലപാടും അന്നത്തെ ബി ജെ പി സർക്കാർ എടുത്തിട്ടില്ല. അവിടെ
ഒരു വിശ്വാസം സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഒരു നിലപാടുമെടുക്കണ്ട. ഞങ്ങൾ അവിടെയുള്ള ഏതെങ്കിലും സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്തോ? പോലീസ് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിക്കാൻ വേണ്ടി കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിന്യസിച്ചോ? എന്ത് വില കൊടുത്തും കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചോ? ഒന്നുമില്ല. ഗവൺമെന്റ് പറഞ്ഞത് കോടതി വിധിയുണ്ട്, കോടതി വിധി നടപ്പിലാക്കട്ടെ. വിശ്വാസികൾ എതിർത്താൽ സ്വാഭാവികമായിട്ടും അതിനെ ബന്ധപ്പെട്ട ആളുകൾ പരിഹാരം കാണട്ടെ. ബന്ധപ്പെട്ട ആളുകൾ ട്രസ്റ്റ് ഇതിന് പരിഹാരം കണ്ടു. കോടതി വിധി ഉള്ള സമയത്താണ് ഇപ്പൊ ട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇനി സ്ത്രീയും പുരുഷനും അടുത്തേക്ക് വരണ്ട, ഞങ്ങൾ കോടതി നടപ്പിലാക്കാൻ വേണ്ടി പോലീസിനെ വിന്യസിച്ചില്ലല്ലോ. കോടതി വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വാസികളുടെ വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോടതിയെ പോലീസിനെ അതിന്റെ ചുറ്റുപാട് നിർത്തിയിട്ട് മകാര ഫണ്ടവസിന്റെ ഗവൺമെന്റ് സ്ത്രീകളെ കയറ്റണം, ഞങ്ങൾ എസ്കോർട്ട് വരും എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സ്ത്രീക്കും ഗവൺമെന്റ് എസ്കോർട്ട് കൊടുത്തിട്ടില്ല.
സർക്കാർ പക്ഷേ അനുകൂലിച്ചു, സർക്കാർ പരസ്യമായി തന്നെ അനുകൂലിച്ചു.
ഞങ്ങൾ കേരള ഗവൺമെന്റോടും പറയുന്നത് തന്നെയാണ്, ഒരു കോടതി വിധിയെ പരസ്യമായിട്ട് വിമർശിക്കാനോ ലംഘിക്കാനോ ഭരണഘടനാപരമായി ഒരു സർക്കാരിന് സാധിക്കില്ല. അക്കാര്യത്തിൽ തർക്കമല്ല. ഞങ്ങളുടെ സംസ്ഥാന സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, അത്തരമൊരു വിധി വന്നിരിക്കുന്നു, വിശ്വാസികളായിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകളും ആ വിധിക്കെതിരെ നിൽക്കുന്നു. ഗവൺമെന്റ് ഒന്നുകിൽ ഒരു സമവായത്തിന് വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരം ബന്ധപ്പെട്ട കോടതികളെ അറിയിക്കണം. അതിനു പകരം വിശ്വാസികളെ എതിരാളികളാക്കി മാറ്റി അവിശ്വാസികൾക്ക് സർക്കാർ കോടതി വിധിയുടെ മറവിൽ സംരക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. പോലീസ് രാജ്യത്തെ നയിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്.
തീർച്ചയായും ഞാൻ അതിലേക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കണം. അതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബി ജെ പിയുടെ നിലപാട് പറഞ്ഞു, താങ്കൾ സംഘപരിവാർ പ്രവർത്തകൻ കൂടിയാണ്, ആർ എസ് എസിന്റെ ഭാഗം കൂടിയാണല്ലോ. ഇപ്പം ബി ജെ പിയുടെ കാര്യത്തിൽ നിലപാട് പറയാൻ അധികാരപ്പെട്ടത് ബി ജെ പി അമിത്ഷാ പറഞ്ഞ വാക്കുകൾ താങ്കൾ പറയുകയുണ്ടായി. എന്തായാലും ഭയ്യാജി ജോഷി 2016 കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ആത്മീയകാര്യങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം ഉണ്ടാകണം എന്ന കാര്യത്തിൽ. ഇപ്പോൾ ആർ എസ് എസിന് കേരളത്തിലെ ഇന്റലക്ച്വൽ സെൽ ചെയർമാൻ ടി ജി മോഹൻദാസ് ഇതിന് ശേഷവും ചാനൽ ചർച്ചയിൽ വന്നിരുന്നു, വളരെ വിശദമായി പറഞ്ഞു. അപ്പോൾ അവരുടേതെല്ലാം വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, അതോടൊപ്പം തന്നെ 2006 12 വർഷം മുമ്പ് 2006 നവംബർ 13 ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് തടയരുത് എന്ന് പി പരമേശ്വരൻ, നിങ്ങൾ പരമേശ്വർജി എന്ന് വിളിക്കുന്ന പി പരമേശ്വരൻ പറഞ്ഞ വാചകമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, ഇഫ് വിമൺ ആർ ഡിമാൻഡിംഗ് ദാറ്റ് ദേ ഷുഡ് ബി പെർമിറ്റഡ് ടു വിസിറ്റ് ദ ടെമ്പിൾ ദർ ഇസ് നോ റീസൺ വൈ ഇറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
ഇത് ഒന്ന് ആദ്യം നിങ്ങൾ ചോദിച്ച ആർ എസ് എസിന്റെ നിലപാട്, ആർ എസ് എസിന്റെ നിലപാട് ആത്യന്തികമായിട്ട് പറയുന്നത് അതിന്റെ സർക്കാരുകൾ ബയ്യാജി ജോഷി തന്നെയാണ് കത്ത് നടക്കാറുള്ളത്. പക്ഷെ ബയ്യാജി ജോഷി പറഞ്ഞ കാര്യങ്ങളുടെ ഫുൾ കറ്റ് നമ്മൾ പരിശോധിക്കണം. ഒന്ന്, ഇത് സംബന്ധിച്ച ആദ്യത്തെ അഭിപ്രായം വരുന്നത് ഇതേ ശനീശ്വര ക്ഷേത്രത്തിന്റെ വിഷയം നിൽക്കുന്ന സമയത്താണ്. അഖില ഭാരതീയ പ്രതിനിധിസഭ ഒരു പ്രമേയത്തിലൂടെ സ്ത്രീകൾക്ക് ഈ പുരുഷന്മാർ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെ ആത്മീയ കാര്യങ്ങളിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ളതുപോലെ എല്ലാ അവകാശവും സ്ത്രീകൾക്കും ഉണ്ടാകണം എന്ന നിലപാടെടുത്തുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയത്. ആ പ്രമേയം പാസാക്കിയപ്പോൾ ആ പ്രമേയം ശബരിമലയുടെ ഒരു ഒരു കോണ്ടക്സിന്റെ അടിസ്ഥാനത്തിലല്ല പ്രമേയം, ഒരു വൈഡർ പെർസ്പെക്റ്റീവിലാണ് പ്രമേയം വരുന്നത്. പക്ഷെ കേരളത്തിൽ ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ശബരിമലയെ കുറിച്ചാണ് ഉണ്ടായിരുന്നത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് ആർ എസ് എസ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള ഒരു വിഷയമായിരുന്നു. അങ്ങനെ വിഷയം വന്നപ്പോൾ ബയ്യാജി ജോഷിയുടെ ഒരു ഇന്റർവ്യൂ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം കൊടുത്തു. അതിൽ പർട്ടിക്കുലറായിട്ട് ശബരിമലയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശബരിമലയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ഒരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവില്ലാതെ കൃത്യമായ നല്ല ക്ലാരിറ്റിയോട് കൂടി ബയ്യാജി ജോഷി പറഞ്ഞത് ഇതൊരു വൈഡർ പെർസ്പെക്റ്റീവിൽ സംഘത്തിന്റെ അഭിപ്രായം ഇതാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലായിടത്തും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാകണം. ശബരിമലയിലേക്ക് വരുമ്പോൾ, പർട്ടിക്കുലർ ആയിട്ട് ശബരിമലയിലേക്ക് വരുമ്പോൾ, ശബരിമല ഉൾപ്പെടെയുള്ള ചില ക്ഷേത്രങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റം വരണോ വേണ്ടയോ എന്ന് അതാത് സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള വിശ്വാസികളുടെ സംഘടനകൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു സമവായത്തെടുത്ത് അവർക്ക് തീരുമാനമെടുക്കണം. ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, അന്ന് ഇന്നും പറയുന്നത്. അത് കൃത്യമായിട്ട് ബയ്യാജി ജോഷി പറയുന്നുണ്ട്. ഇനി വിധി വന്നതിന് ശേഷം, വിധി വന്നതിന് ശേഷം ആർ എസ് എസിന്റെ കേരള നേതൃത്വം പറഞ്ഞത് കോടതി വിധിയെ മാനിക്കുന്നു. പക്ഷെ കോടതി വിധിയുടെ മറവിൽ അത് നടപ്പിലാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഭക്തന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കിയിട്ടല്ല. അതുകൊണ്ട് കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബന്ധപ്പെട്ട സംഘടനകളുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കണം. അതിന് ആചാര്യസഭ സർക്കാർ വിളിച്ചു കൂട്ടണം. ഇതാണ് ആർ എസ് എസിന്റെ നിലപാടുള്ളത്.
സർക്കാർ വിളിച്ചൊരു യോഗം ഇവരെല്ലാവരും ബഹിഷ്കരിക്കുകയായിരുന്നു. വിധി നടപ്പാക്കണമെങ്കിൽ സർക്കാർ യോഗം വിളിക്കണമെന്നാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടത്. എനിക്കൊന്ന് ആർ ഹരി എഴുതിയിട്ടുള്ള ലേഖനത്തിലും അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സർക്കാർ വിളിച്ച യോഗം പക്ഷേ ഇവരെല്ലാം ബഹിഷ്കരിക്കുമായിരുന്നു, നിങ്ങളെല്ലാം അതിനെ പിന്തുണയ്ക്കുകയുമായിരുന്നു.
അല്ലല്ല, അങ്ങനെയല്ല. സർക്കാർ വിളിച്ച യോഗം എന്ന് പറയുന്നത് ഇവരാരെയുമല്ല, സർക്കാർ വിളിച്ചത് പന്തളം രാജകൊട്ടാരത്തെയും തന്ത്രികളെയും വിളിച്ചുകൊണ്ട് കോടതി വിധി എങ്ങനെ നടപ്പിലാക്കാം, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇംപ്ലിമെന്ററി പാർട്ടിനെ കുറിച്ചല്ലോ ചർച്ച ചെയ്യുന്നത്. കോടിയേരി ബാലകൃഷ്ണ ആദ്യം പറഞ്ഞു ഞങ്ങൾ വിധി പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ചൊന്നല്ല തീരാനിതിന്, എങ്ങനെ വിധി നടപ്പിലാക്കാം. വിധി നടപ്പിലാക്കാൻ വേണ്ടി അവരെ വിളിച്ചു കൂട്ടിയിട്ടുള്ള കാര്യം
അല്ല. സ്വാഭാവികമായിട്ട് ഒരു കോടതി വിധി ലംഘിക്കാൻ വേണ്ടി യോഗം വിളിച്ചു കൂട്ടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ ഭരണഘടനാപരമായിട്ട്?
അല്ലല്ല, പ്രശ്നം സാധിക്കും. സർക്കാരിന് മുമ്പ് പല വഴികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുറവം പള്ളിയുടെ കേസ് വരാം. പുറവം പള്ളി ഈ രണ്ട് വിഭാഗം, ക്രിസ്ത്യൻ സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള അവകാശ തർക്കത്തിന്റെ പേരിലാണ് തുടർന്ന് വിശ്വാസത്തിന്റെ പേര് പോലുമല്ല, അത് സ്വത്ത് സംബന്ധിച്ചുള്ള അവകാശ തർക്കമാണ് സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി ഒരു വിഭാഗത്തിന് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു. 24 കൊല്ലക്കാലം കേസ് നടത്തിയിട്ടുള്ള വിഷയമാണ്. എത്ര കൊല്ലമായി വിധി വന്നിട്ട് ഈ
ഗവൺമെന്റ്, അതും ഇതുമായി താരതമ്യം ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതൊരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി എന്ന് പറയുമ്പോൾ ആ നിമിഷം നിയമമാകുന്ന ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വിധിയാണ്. അപ്പൊ അത് അത് തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. എന്തായാലും ഞാൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ശ്രീ പി പരമേശ്വരന്റെ വാചകങ്ങൾ കൂടി ഞാൻ പറഞ്ഞു, അത് വളരെ വ്യക്തമായ വാചകമായിരുന്നല്ലോ. അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? 2006 അദ്ദേഹം പറഞ്ഞത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന്.
അല്ല, ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് സ്ത്രീ പ്രവേശനം ഒരിക്കലും ഉണ്ടായില്ല. ഈ സ്ത്രീ പ്രവേശനം നമ്മൾ പറയാൻ പാടില്ല. സ്ത്രീകൾ ഇപ്പോഴും പ്രവേശിപ്പിക്കുന്നുണ്ട് ഈ തുലാമാസ പൂജക്കും.
അദ്ദേഹം ഉദ്ദേശിച്ച യുവതി പ്രവേശനം തന്നെയാണ് ഈ വിമൻ ആർ ഡിമാൻഡിങ് ദാറ്റ് ദേ ഷുഡ് ബി പെർമിറ്റഡ് എന്നാണ് പറഞ്ഞത്. ആവശ്യമുള്ള സ്ത്രീകളെ, താല്പര്യമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്.
യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് നിന്നും നമ്മൾ എല്ലാവർക്കും യുവതികൾ പ്രവേശിക്കണമെങ്കിൽ അവിടുത്തെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരണം. ആ മാറ്റം വരേണ്ടത് തീരുമാനിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അതിനെന്ത് പ്രോസസ്സാണ് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഒരു ഒരു ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റം വരണമെങ്കിൽ അതിനുള്ള വഴി, അതിന് ആരാധനാക്രമത്തിലുള്ള വഴികളുണ്ട്. ക്ഷേത്ര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വഴികളുണ്ട്. ആ വഴികളിലൂടെ പോകണം ഗവൺമെന്റ്.
ഗവൺമെന്റ് ആണോ അതിൽ പോകാനുള്ളത്? ആ വഴികളിലൂടെ പോകാനുള്ളത് ഗവൺമെന്റ് ആണോ? ആരാണ് പോകാനുള്ളത്?
അല്ല,
കോടതി വിധി വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബി ജെ പി ഇതിലൊരു ഹർജി നൽകുക അല്ലെങ്കിൽ കക്ഷി ചേരുകയോ ഏതെങ്കിലും തരത്തിൽ ആരാധനാക്രമം മാറ്റുന്നതിന് വേണ്ടി ഒരു ഇപ്പോൾ ഹിന്ദുക്കളുടെ അവകാശം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്നുവെന്ന് ബി ജെ പി അവകാശപ്പെടാറുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനുവേണ്ടി ഒരു ഹർജി നൽകുകയോ കക്ഷി ചേരുകയോ അല്ലെങ്കിൽ ആരാധനാക്രമം മാറ്റുന്നതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയോ ബി ജെ പി ചെയ്തിട്ടില്ല. ഇപ്പോൾ മാത്രം വ്യക്തമായി ഇങ്ങനെ ഇറങ്ങുന്നത് പച്ചയായ രാഷ്ട്രീയമല്ലേ അത്?
ബി ജെ പി കക്ഷി ചേരുന്നില്ല, കക്ഷി ചേരാൻ പാടില്ല എന്ന് തന്നെയാണ് ബി ജെ പി നിലപാട്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആരാധനാലയങ്ങളുടെയും ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് കോടതി നടക്കുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യവഹാരങ്ങളിലും ബി ജെ പി സാധാരണ കക്ഷി ചേരാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ വലിയ വിഷയമായിരുന്നു അയോധ്യ? ബി ജെ പി കക്ഷി ചേർന്നിട്ടുള്ളൂ. ഞങ്ങൾ നേരിട്ട് സമരരംഗത്തുണ്ടായിരുന്ന വിഷയമാണല്ലോ അയോധ്യ. ബി ജെ പി കക്ഷി ചേർന്നിട്ടില്ല. ഒരു പൊളിറ്റിക്കൽ, ബി ജെ പി മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ ആരാധനാലയങ്ങളെ ബന്ധപ്പെട്ടോ കേസിൽ കക്ഷി ചേരാൻ മതി പാടില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ മതവിഭാഗം, ഇന്നിപ്പോ ഹിന്ദുക്കളെ, നാളെ ക്രിസ്ത്യാനികളെ, നാളെ മുസ്ലിങ്ങളൊക്കെ കേസ് വരും. ആ കേസിലൊക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കക്ഷി ചേരുന്നത് ശരിയല്ല. ബി ജെ പി മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കക്ഷി ചേരാൻ മതി പാടില്ല എന്നാണ് ബി ജെ പിയുടെ നിലപാട്. അതുകൊണ്ടാണ് അയോധ്യ കേസിൽ ഉൾപ്പെടെ ഞങ്ങൾ കക്ഷി ചേരാത്തത്. ഒന്ന്, രണ്ടാമത് ഹിന്ദു സംഘടനകൾ നോക്കുമ്പോൾ ധാരാളം ഹിന്ദു സംഘടനകൾ കക്ഷി ചേർന്നിട്ടുണ്ട്. സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള അയ്യപ്പ സേവാ സമാജം ഈ കേസിൽ ഒരു കക്ഷിയാണ്. അവർ അവരുടെ നിലപാട് കോടതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും കോടതിയിൽ ഈ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സ്വകാര്യ സംഘടനകളുടെ അഭിപ്രായങ്ങൾക്കോ അല്ല പ്രാമുഖ്യം ഉണ്ടാകുക. ആ കേസ് വരുമ്പോൾ സർക്കാർ എന്ന് പറയുന്നു, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നു, ഇതിനാണ് ഒന്ന് സർക്കാർ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ സർക്കാരാണ് ചെയ്യേണ്ടത്, രണ്ടാമത് ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ, അവർ പറയുന്നതിനാണ് സ്വാഭാവികമായിട്ടും പ്രാമുഖ്യം കിട്ടുക. അതുകൊണ്ട് അതാണ് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമവായത്തിലേക്ക് എത്തിക്കേണ്ട ചുമതല ദേവസ്വം ബോർഡിനായിരുന്നു. ദേവസ്വം ബോർഡ് ആ സമവായത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തേണ്ടിയിരുന്നു, അതുണ്ടായില്ല. ബി ജെ പി 28-ാം തീയതി വിധി വന്നു. നിങ്ങൾ നോക്കുകയോ, 28-ാം തീയതി വിധി വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. 29-ാം തീയതിയോ 30-ാം തീയതിയോ 1-ാം തീയതിയോ 2-ാം തീയതിയോ ഈ ദിവസങ്ങളിലൊന്നും ബി ജെ പി ഒരു പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങില്ല. നിങ്ങളുടെ നിലപാട് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, സർക്കാർ വിശ്വാസികളുടെ മുഖവിൽ കിടക്കണം, വിശ്വാസികളുടെ കൂടെ നിൽക്കണം, ഈ പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കണം, പുനഃപരിശോധനാക്കുറിച്ച് ഉൾപ്പെടെയുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങളെ കുറിച്ച് സർക്കാർ ആലോചിക്കണം, ഇതൊക്കെ പറയുമ്പോഴും ഒരു പ്രത്യക്ഷ സമരവുമായി ബി ജെ പി രംഗത്തിറങ്ങിയതിനാണ്. കാരണം ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമരമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എമ്മെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 10,000-ക്കണക്കിന് സ്ത്രീകൾ നാമജപവുമായിട്ട് ഇറങ്ങിത്തറങ്ങി. ഇത്തരമൊരു അനുഭവം കേരളത്തിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. 10,000-ക്കണക്കിന് സ്ത്രീകൾ നാമജപവുമായിട്ട് റോഡിൽ ഇറങ്ങുന്ന അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ കേരളത്തിന്റെ പൊതുവികാരം എന്താണെന്ന് സർക്കാരിന് ബോധ്യമാവേണ്ടതായിരുന്നു. പക്ഷെ ആ പൊതുവികാരം എന്താണ് എന്ന് ബോധ്യമാകുന്നതിന് പകരം നേതൃത്വമില്ലാതെ ശരണം വിളികളുമായി തെരുവിലിറങ്ങിയിട്ടുള്ള സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയാണ് ഈ സർക്കാർ. എന്ത് വില കൊടുത്തും ആ പോലീസിനുപയോഗിച്ച് ഞങ്ങൾ വിധി നടപ്പിലാക്കുമെന്ന് മുൻവിധിയോടും മുൻവാശിയോടും കൂടി പറയുകയാണ് സർക്കാർ. അത്തരമൊരു ഘട്ടത്തിൽ വിശ്വാസ സമൂഹത്തെ നേർക്കുനേർ വെല്ലുവിളിക്കാൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് തയ്യാറായ ഘട്ടത്തിൽ മാത്രമാണ് 4-ാം തീയതി വിധി വന്ന് 5-ോ 6-ോ ദിവസങ്ങൾക്ക് ശേഷം 4-ാം തീയതി ഒരു പ്രത്യക്ഷ സമരവുമായി ബി ജെ പി രംഗത്തിറങ്ങിയത്. ഞങ്ങൾ കാര്യത്തിലുള്ള ഇപ്പോഴും ഈ ഒരു രാഷ്ട്രീയ സമരം വേണമെന്ന് ബി ജെ പിക്ക് ആഗ്രഹമില്ല. സർക്കാർ സമവായത്തിലേക്കെത്തണം. രണ്ട് വഴികൾ ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞു. ഒന്ന്, ഒരു സർവകക്ഷി സമ്മേളനം വിളിച്ചു കൂട്ടണം സർക്കാർ. ഇന്നത്തെ എല്ലാവരുടെയും പൊതു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഒരു നിലപാടെടുക്കണം. രണ്ടാമത്, നിയമസഭ വിളിച്ചുകൂട്ടി, പ്രത്യേക നിയമസഭ വിളിച്ചുകൂട്ടി ഒന്നുകിൽ ഒരു പ്രത്യേക നിയമം സംസ്ഥാന സർക്കാർ പാസ്സാക്കണം. ഇതില്ല എങ്കിൽ വേറെ റെമഡിയുണ്ട്, കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടാൻ സാധിക്കുന്ന റെമഡിയുണ്ട്. ആ റെമഡി നടത്താൻ ഈ സർക്കാർ തയ്യാറാകണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് രാഷ്ട്രീയം ബി ജെ പിക്ക് ഇല്ല.
തീർച്ചയായും. അവസാനം ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ, ഒരുപാട് സംഘടനകൾ 30-ലേറെ റിവ്യൂ പെറ്റീഷൻ പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. റിട്ട് ഹർജിയെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ റിവ്യൂ പെറ്റീഷനിൽ രണ്ട് തീരുമാനങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്നുകിൽ ഇത് റിവ്യൂ പെറ്റീഷൻ തള്ളും, അല്ലെങ്കിൽ ചിലപ്പോൾ വിധി ഒരു ഓപ്പൺ കോടതിയിൽ വാദം കേട്ട് വിധി മാറ്റാനുള്ള സാധ്യതയുണ്ട്. റിവ്യൂ പെറ്റീഷൻ തള്ളുകയാണെങ്കിൽ എന്തായിരിക്കും ബി ജെ പിയുടെ നിലപാട്?
സർക്കാർ നിയമനിർമ്മാണം നടത്തണം.
സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ അതിൽ ഈ വിഷയത്തിൽ അധികാരം ഉണ്ടാവുക? ഇത് ഭരണഘടനയുടെ വ്യാഖ്യാനമാണ്.
ഈ വിഷയത്തിൽ പ്രാഥമികമായിട്ടുള്ള ചുമതല സംസ്ഥാന സർക്കാരാണ്. കാരണം ശബരിമല വരുന്നത് നമ്മുടെ ഭരണഘടനയില് പിൽഗ്രിമേജ് ഇൻസൈഡ് ഇന്ത്യ എന്ന് വരുന്ന ഒരു 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 ചാപ്റ്ററിലാണ്, ഒരു ക്ലോസിലാണ് ഈ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിൽ സംസ്ഥാനത്തിനാണ് അതിന് റോളുള്ളത്. സംസ്ഥാനമാണ് സംസ്ഥാന നിയമസഭയാണ് അതിന് നിയമം പാസാക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ഥാന നിയമസഭക്ക് പ്രമേയം പാസാക്കാനുള്ള പ്രയാസമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമം പാസാക്കാം. പക്ഷെ അതിനൊരു ക്ലോസ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസാക്കണമെങ്കിൽ ഒന്നുകിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് വിളിച്ചു കൂട്ടി അതിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. അത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് എഫക്റ്റഡ് സ്റ്റേറ്റ് എന്ന നിലക്ക് കേരളമാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് ഒന്ന്. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലോസ് എന്താണെന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ സംസ്ഥാന നിയമസഭകൾ പ്രമേയത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത് സർക്കാർ പരിശോധിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഉദാഹരണമായിട്ട് കേരളത്തില് സംസ്ഥാന നിയമസഭക്ക് പിന്നെ നിയമം പാസാക്കാവുന്നതേയുള്ളൂ.
അതിലൊറ്റ പോയിന്റ് കൂടി, പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നേരിട്ട് കേന്ദ്രത്തിൽ പോവുകയും ഗവർണറെ കണ്ട് നിവേദനം കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിലും അത്തരത്തിലൊരു നടപടി നിങ്ങൾക്കെടുത്തു? നിങ്ങൾക്ക് വിശ്വാസികളോടുള്ള നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിനൊരു നിവേദനം നിങ്ങളായി കൊടുത്തുകൂടാ? എന്തുകൊണ്ട് ഗവർണറോട് പറഞ്ഞ് ഗവർണർക്കൊരു നിവേദനം കൊടുത്തുകൂടാ?
പക്ഷെ നേരിട്ട് കേന്ദ്ര ഗവൺമെന്റോട് ആവശ്യപ്പെട്ട ഒരു വാർത്ത ഗവൺമെന്റ് മാത്രമാണ് ഇത് ആവശ്യപ്പെടാൻ തടസ്സമില്ല. പ്രശ്നം പരിഹരിക്കലാണ് അത് ആവശ്യം.
അല്ല, പലതിലും നിങ്ങൾ ഇടപെട്ട കേന്ദ്രത്തിന്റെ നിലപാട് മാറ്റിയിട്ടുണ്ടെന്നാണല്ലോ പലപ്പോഴും അവകാശപ്പെട്ടിട്ടുള്ളത്.
അല്ല, ഇതിൽ കേന്ദ്രത്തിന് നിലപാട് മാറ്റാൻ പറ്റില്ല. ഇത് ഒരു നിയമപരമായ കാര്യമല്ലേ. കേന്ദ്രത്തിൽ ഇതിൽ ഇടപെടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ക്ലോസ് ആണുള്ളത്. ഒന്നുകിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കൂടിയിട്ട് മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റിനോട് പുതിയ നിർമ്മാണത്തിന് ആവശ്യപ്പെടണം. അതിന് ചില അപ്രായികതരുണ്ട്. അതേസമയത്ത് രണ്ടാമത്തെ കാര്യമുണ്ട്, രണ്ടോ അതിൽ കൂടുതലോ സംസ്ഥാന നിയമസഭകൾ പ്രമേയം പാസാക്കേണ്ടത്, ഇത് രണ്ടിനും ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് സെൻട്രൽ കേന്ദ്രമാണ്. കേരള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തു, എന്നിട്ട് കേന്ദ്രം ചെയ്യുന്നില്ലാതിരിക്കട്ടെ, അപ്പോഴാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതേയുള്ളൂ.
തീർച്ചയായും, വളരെ നന്ദി ശ്രീ എം ടി രമേശ് ഇത്രയും നേരം നിലപാടുകൾ പങ്കുവച്ചതിന്.
ഓക്കെ, താങ്ക് യു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.